ചിക്കാഗോയിൽ നിന്ന് ഡാളസിലേക്ക് യാത്ര ചെയ്ത് വരുന്നതായ വേളയിൽ എൻ്റെ അടുത്തിരുന്നതായ ഒരു സ്നേഹിതന് വായിച്ചിരുന്നതായ നോവൽ പുസ്തകത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് ഓടിക്കുകയുണ്ടായി. ഒരു പ്രത്യേകമായ അധ്യായത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, നോ നൈറ്റ്സ് ഇഫ് ദർ ഇസ് നോ സ്റ്റാർസ്. നക്ഷത്രങ്ങളില്ല എങ്കിൽ രാത്രികളില്ല എന്നാണ് ആ അധ്യായത്തിൻ്റെ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രികളുണ്ട് എങ്കിൽ നക്ഷത്രങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ചില രാത്രികളിൽ, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൻ്റെ ഇരുണ്ട രാത്രികളിൽ, നമ്മുടെ വീടിൻ്റെ വെളിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയുകയില്ല. കറുത്തിരുണ്ടതായ മേഘപാളികൾ നമ്മുടെ തലയിൽ ഒക്കെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് നക്ഷത്രങ്ങൾ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് ആകാശത്തേക്ക് നോക്കിയിട്ട് നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നക്ഷത്രങ്ങൾ എവിടെയോ ഒളിച്ചോടിപ്പോയിരിക്കുന്നു എന്നല്ല. പിന്നെയോ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കാണാതെ ഇരിക്കത്തക്കവണ്ണം നിങ്ങളുടെ കാഴ്ചകളെ മറച്ചുകൊണ്ട് ഒരു മേഘപാളി നിന്റെ തലയിൽ ഉണ്ട്, അതുകൊണ്ട് നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയാതെ പോകുന്നത്. പലപ്പോഴും ജീവിതത്തില് ദുഃഖങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്ന നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകാറുണ്ട്, നമുക്ക് കാണുവാൻ കഴിയാതെ വണ്ണം പോകുന്നുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്നല്ല. പിന്നെയോ അത് അവിടെയുണ്ട്, ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കാണാതെ വണ്ണം നമ്മുടെ നമ്മയും ആ വാഗ്ദത്തങ്ങളുടെയും ഇടയിൽ ചില കാർമേക പടലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ് നമുക്ക് കാണുവാൻ കഴിയാതെ പോകുന്നത്. രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ ഓർത്തുകൊള്ളുക, ആ രോഗങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ അതിനെ താണ്ടിക്കൊണ്ട് നിന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തിയാൽ അവിടെ നിനക്ക് വേണ്ടി നക്ഷത്രങ്ങൾ ഉദിച്ചു നിൽക്കുന്നത് നിനക്ക് കാണുവാനായി കഴിയും. ഈ ദിവസങ്ങളില് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടുകൂടെ നിന്റെ ഹൃദയത്തിൽ വ്യാപാരം ചെയ്യുവാനാകട്ടെ. പലപ്പോഴും പ്രതികൂല സംഭവങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് ഓർത്തുകൊണ്ട് പരിതപിക്കും അല്ല, പിന്നെയോ ഈ പ്രതികൂലങ്ങളെ അതിജീവിച്ച് നിന്റെ ജീവിതത്തിൽ പ്രകാശം തരുന്നതായ ദൈവത്തിന്റെ മുഖം കാണുവാൻ കഴിയുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഞാന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 12:5, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോട് അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. വളരെയേറെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് നസ്രേനായ യേശുവിന്റെ സുവിശേഷവുമായി ശിഷ്യന്മാർ യെരുശലേമിലും പ്രാന്തപ്രദേശങ്ങളിലും നടന്നു. സുവിശേഷം വളരെ ശക്തിയോടുകൂടെ പ്രഘോഷിക്കപ്പെട്ടിരുന്നതായ ഒരു കാലയളവായിരുന്നു അത്. യേശുവിനെ ക്രൂശിൽ തറച്ചതോടുകൂടെ നസ്രയാന്റെ മാർഗം അവസാനിച്ചു എന്ന് അധികാര വർഗങ്ങൾ വിചാരിച്ചിരുന്നു എങ്കിൽ തന്നെയും അവർക്ക് മനസ്സിലായി അതിനേക്കാൾ ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ശിഷ്യഗണങ്ങള് ദൈവത്തിന്റെ വചനം അവിടെ പ്രസംഗിക്കുന്നു എന്ന് അവിടുത്തെ അധികാരികൾക്ക് മനസ്സിലായപ്പോൾ അവരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. അവരെ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് വളരെയേറെ ഉപദ്രവിക്കുകയും അടിയും അവരെ ദണ്ഡിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവരെ റോമൻ കാരാഗ്രഹത്തിലേക്ക് ഇട്ടതായ സംഭവങ്ങൾ ഒന്നു മുതലുള്ളതായ അധ്യായങ്ങൾ പലതും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു റോമൻ കാരാഗ്രഹം എന്ന് പറയുന്നത് അത് വളരെ അനുകൂലമായ ഒരു സാഹചര്യമല്ല, ഒരു കുടുസായ മുറിയാണ്. അതിനകത്തേക്ക് വായു പ്രവാഹം ഉണ്ടായിരിക്കുകയില്ല, സൂര്യൻ അതിനകത്തേക്ക് കടക്കുകയില്ല. റോമൻ കാരാഗ്രഹത്തെ വിളിക്കുന്നത് പെസ്റ്റിലൻഷ്യൽസ് അല്ല എന്നാണ്. അതിനകത്ത് അനേക അട്ടകളും കൃമികളും കീടങ്ങളും ഇഴജാതികളും അതിനകത്തുണ്ട്. അതിനകത്തേക്കാണ് ദൈവദാസന്മാരെ എറിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ആ കാലയളവില് ഈ തടവുപുള്ളികളെ അവിടെ കാലുകൾ ആമത്തിലിടുക പതിവായിരുന്നു. ചിലരുടെ കൈകള് ബന്ധനത്തിലാക്കും ചങ്ങലയിൽ ഇട്ട് ബന്ധിക്കുകയുണ്ടായിട്ടുണ്ട്. ഒറിഗിനെന്ന് പറയുന്നതായ സഭാപിതാവ് എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്, ആ കാലങ്ങളില് റോമൻ കാരാഗ്രഹത്തിൽ അകപ്പെട്ടിരുന്നതായ ആളുകളെ അവിടുത്തെ ഒരു തടിയിൽ കിടത്തിയിട്ട് അവരുടെ കഴുത്ത് അയൺ ബ്രാക്കറ്റിലകത്തിട്ട് സ്ക്രൂ ചെയ്ത് മുറുക്കുമായിരുന്നു എന്ന്. ദൈവത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി സുവിശേഷം പറഞ്ഞതായ ദൈവദാസന്മാർക്ക് അവരുടെ കാലുകൾ ആമത്തിലാകേണ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൈകൾ ചങ്ങലയ്ക്ക് അകത്തിട്ടിട്ടുണ്ട്, കഴുത്തുകൾ അനക്കുവാൻ വയ്യാത്ത സ്ഥിതിയായിട്ടുണ്ട്. അവരുടെ ശരീരത്തിലെ മുറിവുകളിൽ കൂടെ ഇഴഞ്ഞു പോകുന്നതായ കൃമികളെ ഒന്ന് മാറ്റുവാൻ അവർക്ക് കൈക്ക് സ്വാതന്ത്ര്യമില്ല. അവരുടെ അടുത്തേക്ക് കടന്നു വരുന്നതായ ഏതെങ്കിലും ഇഴജന്തികളെ തട്ടിമാറ്റുവാൻ അവരുടെ കാലുകൾക്ക് സ്വാതന്ത്ര്യമില്ല. അവരുടെ തലയൊന്ന് അനക്കുവാൻ വയ്യാത്തതായ സ്ഥിതി. എന്നാൽ കാലുകൾ അനക്കാൻ വയ്യെങ്കിലും, കൈകൾ ചലിപ്പിക്കാൻ വയ്യെങ്കിലും, അവരുടെ കഴുത്തൊന്ന് അനക്കുവാൻ വയ്യെങ്കിലും അവർക്ക് അവരുടെ ഹൃദയത്തെ അടക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവരുടെ ഹൃദയം സ്വർഗത്തിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നിന്നെ വിശ്വാസ പ്രമാണത്തിന്റെ കീഴിൽ മുമ്പോട്ടേക്ക് നയിക്കുവാൻ കഴിയാതെ വിടുവാൻ കഴിയാതെ പിശാച് നിന്റെ കാലുകളെ ആമത്തിലിട്ടേക്കാം, നിന്റെ കൈകളെ ചങ്ങലക്കിട്ടേക്കാം, നിന്റെ കഴുത്തിനെ അയൺ ബ്രാക്കറ്റ് കൊണ്ട് മുറുക്കിയേക്കാം, എന്നാൽ നിന്റെ ഹൃദയത്തെ അവൻ തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും പ്രതികൂലങ്ങളുടെയും രോഗങ്ങളുടെയും മധ്യത്തിൽ കിടക്കുമ്പോൾ നിന്റെ ശരീരം അനക്കുവാൻ വൈകായെങ്കിൽ തന്നെയും നിന്റെ ഹൃദയം സ്വർഗത്തിലാകട്ടെ. തെർത്തുല്യൻ എന്ന് പറയുന്ന പിതാ സഭാപിതാവ് ഒരിക്കൽ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി, ഈവൻ ദോ ദർ ലെക്സ് വെർ ഇൻ സ്റ്റോക്സ്, ദർ ഹാർട്ട് വാസ് ഇൻ ഹെവൻ. നിന്റെ കൈകാലുകൾ ആമത്തിലായാലും അത് ചങ്ങലയ്ക്കായാലും ഹൃദയം സ്വർഗത്തിലാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ഒന്നാം നൂറ്റാണ്ടിൽ ഇങ്ങനെ പ്രതികൂലം നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ശിഷ്യന്മാരെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി അധികാരി വർഗങ്ങൾ അവിടെ വാള് ഓങ്ങിക്കൊണ്ട് നിന്നപ്പോൾ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്, യാക്കോബിനെ അവർ വാള് കൊണ്ട് വെട്ടി, പത്രോസിനെ അവരെ തടങ്കലിലാക്കി. ഈ സമയത്ത് ഒരു കാര്യം നടന്നിരിക്കുകയാണ്, അടുത്തൊരു സഭയുണ്ട്. ഒരു കാരണവശാലും റോമൻ കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിന് വെളിയിലേക്ക് വടന്നു വരുവാൻ കഴിയാതെ വണ്ണം ആ ബന്ധനത്തിലായിരിക്കുകയാണ് എന്നവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ റോമൻ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ നിരാശയോടുകൂടെ കഴിയുന്നു എങ്കിൽ തന്നെയും ആശയോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ ഒരു സഭ അവിടെ ഉണ്ടായിരുന്നു. അടുത്തുള്ള സഭയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന വാക്യമാണ് ഞാൻ വായിച്ചത്, സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. ഇന്ന് പകലില് സാക്ഷി പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞിന്റെ രോഗത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഹൃദയ വിചാരങ്ങളെ കുറിച്ചും ഇവിടെ പറയുകയുണ്ടായല്ലോ. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചില വാചകങ്ങളിൽ പറഞ്ഞു പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധയോടുകൂടെ ഉള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ശ്രദ്ധയോടുകൂടെ എന്ന ഒരു പദപ്രയോഗം മാത്രം, അതിൻ്റെക്ക് മാത്രം ഒന്ന് വിശകലനം ചെയ്തിട്ട് എന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. വേമോത്ത് ബൈബിളില് അതിന് കൊടുത്തിരിക്കുന്നത് ഫെർവൻ പ്രയർ എന്നാണ്. കിങ് ജെയിംസ് വേർഷനിൽ അത് കൊടുത്തിരിക്കുന്നത് അൺസീസിംഗ് പ്രയർ, നിർത്താതെയുള്ള പ്രാർത്ഥന. വേമോത്ത് ബൈബിളുകാർ പറയുന്നത് ഇറ്റ് ഈസ് എ ഫെർവൻ പ്രയർ, അത് ബോയിലിംഗ് പ്രയർ ആണ്, തിളച്ചുകൊണ്ടിരിക്കുന്നതായ പ്രാർത്ഥന എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം, ഒരു കെറ്റിലിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് 100 ഡിഗ്രി ആകുമ്പോൾ ആ വെള്ളം കടന്ന് വെട്ടിത്തിളയ്ക്കുന്നത് പോലെ നിന്റെ ഹൃദയം വെട്ടിത്തിളയ്ക്കുന്നതായ പ്രാർത്ഥനയാണ് ഓരോ വിഷയത്തിന്റെയും മുമ്പിൽ ആവശ്യം. എന്നാൽ ഇന്ന് പകലില് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് വേറൊരു ഡെഫിനിഷൻ ആണ്. ഡോക്ടർ തോറി എന്ന് പറയുന്നതായ ദൈവദാസൻ ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്ട്രെസ്ഡ് ഔട്ട് പ്രയർ എന്നാണ് അതിന്റെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. അത് ഞാൻ ഒരിക്കൽ കൂടെ വിശകലനം ചെയ്യാം. വലിഞ്ഞു മുറുകിയതായ പ്രാർത്ഥന, സ്ട്രെസ്ഡ് ഔട്ട് പ്രയർ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളൊരു കഷണം റബ്ബർ കയ്യിലെടുത്തുകൊണ്ട് അത് വലിക്കുക, വലിച്ചു വലിച്ചു കുറെ പ്രഷർ കൊടുത്തത് വലിച്ചു വരുമ്പോൾ അത് നീണ്ടു നീണ്ടു വരും. എന്നാൽ ഒരു ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ വീണ്ടും നീ ആ റബ്ബർ കഷണത്തിൽ പ്രഷർ ചെലുത്തിക്കഴിഞ്ഞാൽ ആ റബ്ബർ കഷണം പല കഷണങ്ങളായി മുറിഞ്ഞു പോകും. അതിനെ സ്ട്രെസ്ഡ് ഔട്ട് പ്രയർ എന്ന് പറയുന്നത്. നീ വിഷയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായ വേളയിൽ നിന്റെ ഹൃദയം കിടന്ന് തുടിക്കും, അത് കിടന്ന് വലിഞ്ഞു മുറുകും, വലിഞ്ഞു മുറുകി വലിഞ്ഞു മുറുകി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമേ എന്റെ വിഷയത്തിന് ഉത്തരം തന്നില്ല എങ്കിൽ എന്റെ ഹൃദയം പിടയ്ക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും എന്റെ ഹൃദയത്തിന് ഈ ദുഃഖം താങ്ങുവാൻ കഴിയുകയില്ല. ഉത്തരം തരണമേ ഇല്ല എങ്കിൽ എന്റെ ഹൃദയം പല കഷണങ്ങളായി പൊട്ടിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനെ അത്രേ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്ന് പറയുന്നു. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് അത്തരത്തിലാണ്. നിന്റെ സഹോദരന്റെ കുഞ്ഞിന്റെ വിഷമം, അവൻ ഹോസ്പിറ്റലാണ് എങ്കിൽ, നിങ്ങളുടെ അയലത്തെ കുടുംബത്തിൽ ഏതെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ടത് നിന്റെ ഹൃദയം പൊട്ടുമാറ, നിന്റെ ഹൃദയം വികസിച്ച് പിടഞ്ഞു വികസിക്കത്തക്ക രീതിയിൽ പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഓരോ വിഷയത്തിന്റെയും ബന്ധത്തിൽ നിന്റെ മുറിയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് മുട്ടിന്മേലിരുന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിശ്ചയമായി സ്വർഗം നിന്റെ പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം തരികയും ചെയ്യും. ഗ്രീക്ക് മിസ്റ്റിക്കിൽ പ്രാർത്ഥനയെ കുറിച്ച് ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. അതെങ്ങനെയാണ്? പ്രയർ ഇസ് ദ മോമെന്റ് വെൻ ഹെവൻ ആൻഡ് എർത്ത് കിസ് ഈച്ച് അദർ. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും തമ്മിൽ ഉമ്മ വയ്ക്കുന്നതായ നിമിഷമെന്ന് അതിന് പറയുന്നത്. നീ നിന്റെ ആ ചെറിയ മുറിയിലേക്ക് കടന്നു ചെന്നിട്ട്, ഇരുളേറിയ മുറിയിലേക്ക് കടന്നു ചെന്നിട്ട്, ഒരു വിഷയവുമായി അവിടെ നിന്ന് നീ പായലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിൻ മുട്ടുമേലിരുന്നു കൊണ്ട് സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് വേളയിൽ നിന്റെ ഹൃദയം കിടന്ന് പിടയ്ക്കുകയും ആവശ്യബോധത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വിറയ്ക്കുന്നതായ ചുണ്ടിലേക്ക് സ്വർഗം ചായച്ചിറങ്ങി വന്ന് നിന്റെ ചുണ്ടിനെ ഉമ്മ വയ്ക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. ഈ ദിവസങ്ങളിലായി നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? വിഷയങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. ഒരു ദിവസം ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചു കൊണ്ടിരുന്നു. മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു ഒരു എത്തിയിസ്റ്റാണ് ഇടമറുക എന്ന് പറയുന്ന ആള്. അദ്ദേഹം ദൈവത്തിന് ശക്തിയില്ല എന്ന് വരുത്തി തീർക്കേണ്ടതിന് വേണ്ടി ഒരു ആർട്ടിക്കിൾ എഴുതി. അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതെന്റെ ശ്രദ്ധ എന്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നു. അത് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ആഴ്സിലെ ക്യൂറെ എന്ന് പറയുന്നതായ ദൈവദാസൻ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇടമുറക കോട്ട് ചെയ്തിരിക്കുന്നത്. ഐ നോ എ പേഴ്സൺ ഹു ഈസ് സ്ട്രോങ്ങർ ദൻ ഗാഡ്. ഞാൻ ദൈവത്തെക്കാൾ ശക്തനായ ഒരു മനുഷ്യനെ അറിയുന്നു. ദൈവത്തെക്കാൾ ശക്തനായ ഒരു മനുഷ്യനോ? ഒന്നിപ്പെട്ടൻ്റെ ദൈവത്തെക്കാൾ സർവശക്തനായ ദൈവത്തെക്കാൾ ആർക്കാണ് ശക്തിയുള്ളത്? ആഴ്സിലെ ക്യൂറ പറയുകയാണ്, ഐ നോ എ പേഴ്സൺ ഹു ഈസ് സ്ട്രോങ്ങർ ദൻ ഗാഡ്. ഹി ഈസ് ദ വൺ ഹു പ്രേസ്. He makes God to say yes when he said no. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ദൈവത്തെക്കാൾ ശക്തനായ മനുഷ്യൻ. അവൻ ദൈവത്തെ കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞതിന് ഊവേ എന്ന് പറയിക്കുവാൻ കരുത്തുള്ളവൻ അത്രേ. ദൈവത്തിന്റെ സ്തോത്രം. ഞാനും നിങ്ങളും ഒരുപക്ഷെ നിനക്കെതിരായിട്ട്, നിന്റെ വിഷയത്തിനെതിരായിട്ട് ഒരുപക്ഷെ ഒരു നിമിഷത്തിൽ സ്വർഗം നോ എന്ന് പറഞ്ഞാൽ, നിന്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ സ്വർഗം അത് അംഗീകരിക്കുകയും അത് യെസ് എന്നാക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയാ. ഹിസ്കിയാവ് എന്ന് പ്രാർത്ഥിച്ചതാണ്, ഹിസ്കിയാവ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവന്റെ 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 തീരുമാനങ്ങൾ മാറ്റുകയുണ്ടായി. നിനവിയിലെ ഒരു കൂട്ടം ജനങ്ങൾ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ നിനവിക്കെതിരായി സ്വർഗം പുറപ്പെടുവിച്ചതായ ന്യായവിധി മാറ്റിവെക്കുകയുണ്ടായി. ഞാനും നിങ്ങളും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഏത് വിഷയമാകട്ടെ, ഒരുപക്ഷെ അത് സാധിക്കുകയില്ല എന്ന് മനുഷ്യബുദ്ധിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെയും നീ പ്രാർത്ഥനയോടുകൂടെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നാൽ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ദൈവത്തെ ഈ ദിവസങ്ങളിലായിട്ട് ഈ സഭ പ്രാർത്ഥിക്കുന്ന സഭയായി മാറും. യെസ് നിങ്ങളൊരു ഹോളിന് വേണ്ടി ഒരു ആരാധനാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കേട്ടു ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വേഗം അത് നടക്കുക തന്നെ ചെയ്യും. വിഷയങ്ങൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിഷയം എൻ്റെ, മറ്റുള്ളവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഈ ദിവസങ്ങളിൽ വേണ്ടത് ഇന്റർസെസറി പ്രയറാണ്. ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായി പ്രാർത്ഥനക്കാരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. മറ്റുള്ളവരുടെ വിഷയം എൻ്റെ വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ആർക്കു കഴിയും? ഒരു കുഞ്ഞു രോഗിയായി കിടന്ന ആ കുഞ്ഞ് എന്റെ കുഞ്ഞിന് രോഗം വരുന്നത് പോലെയാണ് എന്നുള്ളതായ തീരുമാനത്തോടുകൂടെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഒരു സഹോദരിക്കല്ല സഹോദരന് ജോലി നഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു ഒരു സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ആർക്ക് കഴിയും? പ്രാർത്ഥനയുടെ ശക്തി അവിടെയാ വെളിപ്പെടുന്നത്. ഒരു ദൈവദാസനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ പെട്ടെന്നിരിക്കാം. വേദപുസ്തകമുള്ളവരെല്ലാം എടുത്ത് പുറപ്പാട് പുസ്തകം 32:32 എന്ന് വായിച്ചാട്ടെ. 32:32 മോശയുടെ പ്രാർത്ഥനയാ. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, ഇല്ല എങ്കിൽ എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് എന്റെ പേര് മായിച്ചു കളയണമേ. യഹോവയായ ദൈവത്തോടുള്ള പ്രാർത്ഥന. ഇസ്രയേൽ ജനം ഏതാണ്ട് 30 ലക്ഷത്തോളം ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മോശ മരുഭൂമിയിൽ കൂടെ സീനായി മലയുടെ അടിവാരത്തിൽ എത്തിയിരിക്കുകയാണ്. ദൈവദാസനായ മോശ സീനായിയുടെ മുകളിലേക്ക് കയറിപ്പോയി. ദീർഘനാളുകളായിട്ട് കാണുവാൻ കഴിയാതെ വന്നതുകൊണ്ട് അവിടെ അവരൊരു കാളക്കുട്ടിയെ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി വിഗ്രഹത്തിന് അടുത്തു നിന്നുകൊണ്ട് തുള്ളിച്ചാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവജനം ദൈവത്തിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങ് സീനായി മലയുടെ മുകളിൽ വെച്ച് ദൈവം എഴുതി കൊടുത്തു, ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുത് എന്ന് ഈ കൽപ്പന എഴുതപ്പെട്ട നിമിഷത്തിൽ ഇവിടെ കൽപ്പന ലംഘനം നടത്തിയിരിക്കുകയാണ്. ഒരിക്കൽ സി എച്ച് സ്പർജൻ പറയുകയുണ്ടായി, ഐഡലാട്രി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻസൾട്ട് ദ ക്രീച്ചർ ക്യാൻ ഓഫർ ടു ദ ക്രിയേറ്റർ. അത് വിഗ്രഹാരാധന എന്ന് പറയുന്നതാണ് ഒരു ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുവാൻ കഴിയുന്നത്. നിന്റെ ജീവിതത്തിൽ പലപ്പോഴും വിഗ്രഹാരാധന ഉണ്ടായിട്ടില്ലേ? പലപ്പോഴും നീ ഒരു കാളക്കുട്ടിയെ ആരാധിക്കുന്നതല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ നിന്റെ കുടുംബം ഒരു വിഗ്രഹമായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ധനം ഒരു വിഗ്രഹമായിരിക്കാം, ഒരുപക്ഷെ നിന്റെ എഡ്യൂക്കേഷൻ നിന്റെ ക്വാളിഫിക്കേഷൻ ഒരു വിഗ്രഹമായിരിക്കാം. എന്നാൽ ഓർത്തുകൊള്ളുക, ദൈവത്തെ ആരാധിക്കേണ്ടതായ നീ ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം കൊടുക്കാതെ ഇത്തരം കാര്യങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വിഗ്രഹാരാധനയായി മാറും. ജനം വിഗ്രഹാരാധനയിലേക്ക് മാറിയിരിക്കുന്നു. കാളക്കുട്ടിയെ നോക്കിയിട്ട് പറയുകയാണ്, നീ ഞങ്ങളുടെ ദൈവമാ, നീ ഞങ്ങളുടെ യഹോവിയ എന്നൊക്കെ പറഞ്ഞവിടെ അതിനു ചുറ്റും നൃത്തം ചെയ്യുന്നതായ ഒരു കൂട്ടം ആളുകൾ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ യഹോവിയായ ദൈവത്തിന് വിഷമം തോന്നി. അവരവിടെ നിന്നുകൊണ്ട് മോശയോട് പറയുവാൻ ഒരു സംവാദം നടക്കുന്നതാണ്. 32-ാം അധ്യായം വേഗം വായിക്കണം. 7-ാം വാക്യം വായിച്ചാട്ട്. അപ്പോൾ മോശയോട് സംവാദം ചെയ്യുമ്പോൾ പറയുകയാണ്, ഈ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു, നിന്റെ ജനം വഷളാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ആരുടെ ജനമാ ബ്രദറെ? നോ, ഒന്നുകൂടെ വായിച്ചാട്ടെ, ഒന്നുകൂടെ വായിച്ചാട്ടെ. അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീമിൽ ദേശത്തു നിന്ന് മോശയെ നീ കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ യഹോവയായ ദൈവം പറയുകയാണ്, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരെ നോക്കിക്കൊണ്ട് യഹോവ പറഞ്ഞു, ഇത് എന്റെ ജനമാണെന്ന് 3-ാം അധ്യായത്തിൽ പറഞ്ഞ യഹോവ. 32-ാം അധ്യായം വന്നപ്പോ പറയുക, ഇതെന്റെ ജനമല്ല മോശ, ഇത് നിന്റെ ജനമാണ്. നീ ദൈവത്തിന്റെ ആരാധനയിൽ നിന്ന് മാറിപ്പോയാൽ, ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം കൊടുക്കാതിരുന്നാൽ, ഓർത്തുകൊള്ളുക, നിന്റെ ഓണർഷിപ്പ് ദൈവം മാറ്റുമെന്ന കാര്യം ഓർത്തോണം. അതുവരെ നിന്നെ നയിച്ചതായ ദൈവം ഒരുപക്ഷെ നീ പാപത്തിന്റെ പിടിയിലേക്ക് വളർന്നു പോയാൽ, പെന്തക്കോസ്തുകാരനെന്ന് ലേബലം എഴുതിക്കൊണ്ട് നടന്നതുകൊണ്ട് കാര്യമില്ല. നീ ദൈവത്തെ അനുസരിക്കേണ്ട വിധത്തിൽ അനുസരിക്കാതെ, ദൈവത്തെ ആരാധിക്കേണ്ട രീതിയിൽ ആരാധിക്കാതെ നീ പിന്നോക്കം പോയി കഴിഞ്ഞാൽ അവൻ നിന്റെ ജനമാണെന്ന് പറയുകയില്ല, അത് വേറെ ആളുകളുടെ ജനമാണെന്ന് പറയും. മോശയെ നോക്കിയിട്ട് പറയുക, ദേ ആർ നോട്ട് മൈ പീപ്പിൾ മോസസ്, they are your people. എന്നിട്ട് മോശയോട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കി തീർക്കും, ഇവരെയെല്ലാം നശിപ്പിച്ചിട്ട് ഞാൻ ഒരു വലിയ ജാതിയാക്കി തീർക്കും, നിന്നിൽ നിന്ന് ഞാൻ ഒരു ജനത്തെ ഉണ്ടാക്കുവാൻ പോകുകയാണ്. 30 ലക്ഷം ജനത്തെ നശിപ്പിച്ചിട്ട് ഒരു മനുഷ്യനെ മാത്രം ശേഷിപ്പിക്കുവാൻ മോശയോട് പറയുന്നു. എത്ര വലിയ കാര്യമായി പറഞ്ഞെന്നറിയാമോ? ഇസ്രയേൽ ജനങ്ങൾ അവരതുവരെയും പറഞ്ഞിരിക്കുന്നത് അവർ വികാരം കൊണ്ട് തൊടുത്തു നിന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്, അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്. അത് ഇസ്രയേൽ ജനങ്ങൾ മാത്രമല്ല പറയുന്നത്, ആരബ്സ് മുഴുവനും പറയുന്നത് അബ്രഹാം ഞങ്ങളുടെ പിതാവാണെന്നാണ്. വിശ്വാസികളായ നാം പറയുന്നത് അബ്രഹാം നമ്മുടെ പിതാവാണെന്നാണ്. അങ്ങനെ അബ്രഹാമിന് വലിയ സ്ഥാനമാണുള്ളത്. യേശു ഇപ്പോൾ ദൈവം പറയുക, മോശെ അബ്രഹാമിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് നിന്നെയാക്കാം, നിന്നിൽ നിന്ന് ഞാനൊരു ജാതിയെ ഉണ്ടാക്കാം എന്ന് പറയുകയാ. എന്നോട് ചോദിച്ചിരുന്നു എങ്കിൽ ഞാൻ പറഞ്ഞേനെ, യെസ് ഗോഡ്, ഐ എം റെഡി, ലെറ്റ് യു ഗിവ് മീ എ നേഷൻ ഫ്രം മൈ ഓൺ ബ്ലഡ്. എന്റെ രക്തത്തിൽ നിന്നൊരു ജനം ഉണ്ടാകട്ടെ, എന്നിൽ നിന്നൊരു ജനം ഒരു 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 തലമുറ ഉണ്ടാകട്ടെ എന്ന് ഞാനായിരുന്നു എങ്കിൽ പറയുമായിരുന്നു. എന്നാൽ മോശ പറയുകയാണ്, വേണ്ട, നീ ഇത് എനിക്ക് ആ സ്ഥാനം വേണ്ട, അബ്രഹാമിന്റെ സ്ഥാനം വേണ്ട, എന്നെ നീ വെറുതെ വിട്ടേര് എന്ന് പറഞ്ഞിട്ട് 11-ാം വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. 11-ാം വാക്യം
പതിനൊന്നാം വാക്യം
അവിടെ മോശ യഹോവയോട് മറുപടി പറയുകയാണ്, ദൈവമേ നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തെ നീ വിട്ടുകളയുന്നതെന്ത്? ആരുടെ ജനമെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്? അവിടെ പറയുന്നു ദൈവത്തിന്റെ ജനമെന്ന്. അല്പം മുമ്പേ ദൈവം മോശയോട് പറഞ്ഞു, ദേ ആർ യുവർ പീപ്പിൾ മോസസ് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഇത് എന്റെ ജനമല്ല, ഇത് നിന്റെ ജനം തന്നെയാണ്. അവർ പാപം ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്, അവർ തെറ്റു ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്, എന്നാൽ എനിക്ക് അവരുടെ ഓണർഷിപ്പ് എടുക്കുവാൻ കഴിയുകയില്ല. നീയാ അവന് വേണ്ടി മുതൽ മുടക്കിയത്, ഞാൻ അവർക്ക് വേണ്ടി മുതൽ മുടക്കിയിട്ടില്ല, ഞാൻ അവരെ നയിച്ചു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ മിസ്രയീമിൽ നിന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല, നിന്റെ ഭുജബലം കൊണ്ട് നിന്റെ വീര്യ പ്രവൃത്തി കൊണ്ട് നീ പുറപ്പെടുവിച്ചതായ ജനമാ. ദൈവം ഓണർഷിപ്പ് മോശയ്ക്ക് കൊടുക്കുവാൻ ശ്രമിക്കുന്നു, എന്നാൽ മോശയോ അത് തിരിച്ചു കൊടുക്കുന്നു. ജനത്തിന്റെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു ദൈവദാസനെ അവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കാണുന്നതായ ദൈവദാസൻ പറയുകയാണ്, ഈ ജനത്തെ നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളഞ്ഞേക്കണം. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളഞ്ഞേക്കണം. മോശയോടൊന്ന് ചോദിച്ചു നോക്കിക്കെ, മോശയെ നീ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്? മിസ്രയീമിൽ ഫറവോന്റെ രണ്ടാമനായി വളർന്നവനല്ലയോ? അവിടെ ആയിരുന്നു എങ്കിൽ നിനക്ക് ആ രാജസ്ഥാനം കിട്ടുമായിരുന്നുവല്ലോ. നീ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മിസ്രയീമിലെ സിവിലൈസേഷൻ അനുസരിച്ച് 7000 ദേവന്മാരവിടെ ഉണ്ടായിരുന്നത്. ഫറവോൻ മരിച്ചു കഴിഞ്ഞാൽ 7001 ദേവനാകാമായിരുന്നു. നിനക്ക് 7001 ദേവനായിട്ട് ദൈവമായിട്ട് നിനക്ക് അവരോധിക്കപ്പെടാമായിരുന്നു. നിനക്ക് വേണമായിരുന്നു എങ്കിൽ അവിടുത്തെ പിരമിഡില് ഒരു ശവസംസ്കാരം കിട്ടുമായിരുന്നു. ഞാൻ കൈറോ മ്യൂസിയത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഫറവോനെ ഇട്ടിരുന്നതായ ഒരു കാസ്കറ്റ് കാണുകയുണ്ടായി, തനി സ്വർണം കൊണ്ടുണ്ടാക്കിയത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 11.5 കോടി രൂപ വിലയുള്ളതാണ് ആ സ്വർണം. 11.5 കോടി രൂപ വിലയുള്ളതായ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതായ ഒരു ശവപ്പെട്ടിക്കകത്ത് അല്ലയോ മോശയെ നിന്നെ അടക്കാൻ കഴിയുകയില്ലായിരുന്നുവോ? ഇത്ര വലിയ പദവി എല്ലാം കളഞ്ഞിട്ട് നിന്റെ കൂട്ട് സഹോദരന്മാരോട് കൂടെ നീ ദുഃഖമനുഭവിപ്പാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്തിന്? മോശയ്ക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഈ ലോകത്തിലെ ഈ വലിയ ധനത്തെക്കാൾ, ഇവിടുത്തെ സമ്പത്തിനേക്കാൾ, ഇവിടുത്തെ സ്ഥാനമാനങ്ങളെക്കാൾ സ്വർഗത്തിലേക്ക് ചെല്ലണം. സ്തോത്രം. എന്നാൽ ഇവിടെ നിന്ന് പറയുകയാണ്, ഇതെല്ലാം ഞാൻ കളഞ്ഞാ ഞാൻ ഇവിടെ വന്നത്, എന്നാൽ എന്റെ ജനത്തെ നീ തള്ളിക്കളയുകയാണ് എങ്കിൽ എനിക്ക് സ്വർഗത്തിൽ വരണ്ട, എന്റെ പേര് നീ മായിച്ചു കളഞ്ഞേര്. ഇന്ന് പകല് നിങ്ങൾക്ക് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് നിനക്കുണ്ടാകട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉള്ളതായ ഒരു മനസ്സ് നിനക്കുണ്ടാകട്ടെ. അവരുടെ വിഷയങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളായി എടുത്ത് പ്രാർത്ഥിക്കുക. ഈ വാക്കുകളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.